ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ ഏഴാമത്തെ ആയത്ത്. അവരുടെ ഹൃദയങ്ങൾക്ക് മേലും കേൾവിക്കുമേലും അല്ലാഹു മുദ്ര വച്ചിരിക്കുന്നു. അവരുടെ കാഴ്ചകളിന്മേലുമുണ്ട് മൂടി. കനത്ത ശിക്ഷയും അവർക്കുള്ളതാണ്. മുദ്ര വെച്ചുവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഖതമ എന്ന ക്രിയയാണ്. ഒന്നും അകത്തേക്കോ പുറത്തേക്കോ കടക്കാത്ത വിധം പാത്രത്തിന് മൂടിയിടുന്നതും സന്ദേശങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നതുമെല്ലാം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണിത്. എഴുതി പൂർത്തിയാക്കി ഒട്ടിച്ചു കഴിഞ്ഞ കത്തിലേക്ക് ഒന്നും എഴുതി ചേർക്കാനോ അതിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റാനോ കഴിയില്ല. അഹങ്കാരം മൂലം സത്യമതത്തെ നിഷേധിക്കുന്നവരുടെ ഹൃദയം ചിന്തയ്ക്ക് പഴുതില്ലാത്ത വിധം ധിക്കാരത്താൽ നിറഞ്ഞിരിക്കുന്നു. അഹങ്കാരവും നിഷേധവും മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ ചിന്തിക്കുവാൻ ഹൃദയത്തിൽ ഇടമെവിടെ? അവരുടെ ധിക്കാരം നിമിത്തം അള്ളാഹു മുദ്ര വെച്ചതാണവിടെ. അതിലേക്ക് ഇനിയൊന്നും കടക്കുകയില്ല. അവരെ ഗുണദോഷിക്കുന്നതും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും എല്ലാം ചെയ്യുന്നത് വെറുതെയാണ്. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിനുള്ളിലേക്ക് ഒന്നും കടക്കാത്തതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് യാതൊന്നും പ്രതീക്ഷിച്ചുകൂടാ. ഹൃദയത്തിൻ്റെ ഗുണങ്ങളൊന്നും അത്തരക്കാരിൽ നിന്ന് പുറത്തു വരികയില്ല. സ്നേഹം, കരുണ, ദയ, സത്യസന്ധത, അച്ചടക്കം, കൃതജ്ഞത, ക്ഷമ, വിട്ടുവീഴ്ച, സാഹോദര്യം, പരസ്പര ബഹുമാനം, ലജ്ജ തുടങ്ങിയവയെല്ലാം ഹൃദയത്തിൻ്റെ ഗുണങ്ങളാണ്. സത്യത്തോട് പൂർണ്ണമായി പുറംതിരിഞ്ഞു നിൽക്കുന്നവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഗുണങ്ങളാണിവ. ഇസ്രയേൽ മക്കൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ അല്പം കഴിഞ്ഞ ശേഷം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. രണ്ടാം അധ്യായത്തിലെ 47-ാം വചനത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പകരമായി അവർ ചെയ്തതെന്താണ്? പ്രവാചകന്മാരെ കൊന്നു. 5-ാം അധ്യായം 70-ാം വചനം. അള്ളാഹുവിൻ്റെ പേരിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചു. 4-ാം അധ്യായം 50-ാം വചനം. പടച്ചവൻ്റെ കൈകൾ ബന്ധിതമാണെന്ന് കള്ളം പറഞ്ഞു. 5-ാം അധ്യായം 64-ാം വചനം. അള്ളാഹു ദരിദ്രനാണെന്നും തങ്ങളാണ് ധനികരെന്നും അവകാശവാദമുന്നയിച്ചു. 3-ാം അധ്യായം 181-ാം വചനം. മലക്കുകളോട് ശത്രുത പ്രഖ്യാപിച്ചു. 2-ാം അധ്യായം 97-ാം വചനം. ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി അവ ദൈവീകമാണെന്ന് വാദിച്ചു. 2-ാം അധ്യായം 79-ാം വചനം. ഭിന്നിക്കാനായി പരസ്പരം മത്സരിച്ചു. 45-ാം അധ്യായം 16-17 വചനങ്ങൾ. ധിക്കാരം ഒരു സ്ഥിരം ശീലമാക്കി. 7-ാം അധ്യായം 163-166 വരെയുള്ള വചനങ്ങൾ. ഇസ്രായേലിയരുടെ അധർമ്മങ്ങളെയും ധിക്കാരത്തെയും അച്ചടക്കമില്ലായ്മയെയും കുറിച്ച് യഹോവ തന്നെ പറയുന്നതായി ബൈബിളിലെ ജെറമിയ പ്രവാചക പുസ്തകത്തിൽ പലതവണ കാണാം. 2-ാം അധ്യായത്തിലെ 19-ാം വചനം, 26-ാം അധ്യായത്തിലെ 27-28 എന്നീ ഭാഗങ്ങൾ നോക്കുക. അവരുടെ ധിക്കാരം കാരണമാണ് ദാവൂദും ഈസായും അവരെ ശപിച്ചതെന്ന് ഖുർആനും 5-ാം അധ്യായത്തിലെ 78-79 വചനങ്ങളിലൂടെ പറയുന്നു. അന്ത്യപ്രവാചകൻ വന്നപ്പോഴും ഇതേ ധിക്കാരം തന്നെയാണ് അവർ തുടർന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അറിയാമായിരുന്നിട്ടും നിഷേധിച്ചു. 2-ാം അധ്യായത്തിൽ 89-90 വചനങ്ങളിലൂടെ അള്ളാഹു പറയുന്നു. ഇസ്ലാമിനെയും അതിലെ ആരാധനകളെയും കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്യുക അവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. 5-ാം അധ്യായം 57-58 വചനങ്ങൾ. ഹൃദയം മുദ്രീകരിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വഭാവങ്ങളാണിവ. ഹൃദയത്തിൻ്റെ നന്മകളൊന്നും പുറത്തു വരാത്ത ഒരു ജനത. മുകളിൽ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം സത്യം അറിഞ്ഞതിന് ശേഷം നിഷേധിക്കുന്നവരിൽ ഇന്നും കാണാൻ കഴിയുന്നവയാണ്. തങ്ങളുടെ നിഷേധം നിമിത്തമാണ് അള്ളാഹു ജൂതന്മാരെ ശപിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലെ 88-ാം വചനത്തിലൂടെ അങ്ങനെ ശപിക്കപ്പെട്ടവരുടെ ഹൃദയത്തിനുള്ളതാണ് ഈ മുദ്രീകരണം. അറിഞ്ഞതിന് ശേഷവും സത്യം നിഷേധിക്കുന്നവരുടെ ഹൃദയത്തിന്മേൽ ഇന്നും ആ മുദ്രീകരണമുണ്ട്. അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വാസികളെയുമെല്ലാം പരിഹസിക്കുകയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അനീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും അവർക്കെതിരെയുള്ള പീഡനങ്ങളിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയും അതിനെ ന്യായീകരിക്കുകയും എല്ലാം ചെയ്യുന്നവരുടെ ഹൃദയങ്ങൾ മുദ്രീകരിക്കപ്പെട്ടതാണ്. അതിൽ നിന്ന് കൃതജ്ഞതയും നന്മയും കാരുണ്യവും ഒന്നും പ്രതീക്ഷിക്കുക വയ്യ. അവർ സത്യം സ്വീകരിക്കുമെന്ന് കരുതുന്നതും വെറുതെയാണ്. ഹൃദയങ്ങൾക്ക് മേൽ മുദ്ര വീണ് കഴിഞ്ഞാൽ അടുത്തതായി അവരുടെ കാതുകൾക്ക് മേലെയാണ് മുദ്ര വീഴുന്നത്. നന്മ നിറഞ്ഞ വർത്തമാനങ്ങളൊന്നും പിന്നെ അവർ കേൾക്കുകയില്ല. കേൾവിയാണ് മറ്റേത് ഇന്ദ്രിയങ്ങളെക്കാളും ഹൃദയത്തെ സ്വാധീനിക്കുക. സതുപദേശങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം കേൾക്കുകയാണല്ലോ ചെയ്യുന്നത്. മാറ്റത്തിൻ്റെ ഒന്നാമത്തെ നിമിത്തവും കേൾവിയാണ്. അതിന് മുദ്ര വീണ് കഴിഞ്ഞാൽ ഹൃദയത്തെ ആർദ്രമാക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നല്ലതൊന്നും കേൾക്കാനാവാത്ത അവസ്ഥ, കേൾക്കുന്നതിലെ തിന്മകൾ മാത്രം സ്വാധീനിക്കുന്ന സ്ഥിതി. തങ്ങളുടെ ധിക്കാരത്തെ ശാക്തീകരിക്കുന്ന കേൾവികളോട് മാത്രമേ അത്തരക്കാർക്ക് താല്പര്യമുണ്ടാവൂ. തങ്ങളുടെ കുടിലതകൾ കാരണം ആയിരക്കണക്കിന് പിഞ്ചു പൈതങ്ങൾ നിലവിളിക്കുമ്പോൾ അതാരുടെയെങ്കിലും കാതിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ കേൾവിക്ക് മേൽ മുദ്രയുണ്ട് എന്ന് തന്നെയാണ്. അത്തരക്കാർ നന്നാവുമെന്ന് കരുതുന്നത് വെറുതെയാണ്. ഹൃദയങ്ങൾക്കും കേൾവിക്കും മുദ്ര വീണ് കഴിഞ്ഞാൽ പിന്നെയുണ്ടാവുക കണ്ണുകൾക്ക് മേലെ ഒരു മൂടിയുണ്ടാവുകയാണ്. ഇവിടെ മൂടി എന്ന പരിഭാഷ നൽകിയിരിക്കുന്നത് ഇഷാവത്ത് എന്ന പദത്തിനാണ്. മൂടാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇഷാവത്ത്. മങ്ങിയ കാഴ്ച നൽകുന്ന മൂടിയെയും മേഘപാളിയെയുമെല്ലാം ഇഷാവത്ത് എന്ന് വിളിക്കും. ഹൃദയങ്ങളും കേൾവിയും മുദ്രീകരിച്ചതുപോലെയല്ല കാഴ്ചകൾക്ക് മേലെയുണ്ടാവുന്ന മൂടി. ഹൃദയങ്ങൾ മുദ്രീകരിച്ചയാൾക്ക് പിന്നെ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം. കേൾവി മുദ്രീകരിച്ചു കഴിഞ്ഞാൽ നല്ലതൊന്നും കേൾക്കാതിരിക്കാം. എന്നാൽ അത്തരക്കാർക്കൊന്നും തന്നെ തങ്ങളുടെ ചുറ്റുമുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാതിരിക്കാനാവില്ല. അവർ ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ കാണേണ്ടതുപോലെ കാണുന്നില്ല. അവയെക്കുറിച്ച് ബാഹ്യമായ കാഴ്ച മാത്രമേ അവർക്കുള്ളൂ. യഥാർത്ഥ കാഴ്ച അവർക്ക് നൽകാൻ അതിനു മുന്നിലുള്ള ഇഷാവത്ത് തടസ്സമാവുന്നു. തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലെല്ലാം എഴുതി വച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വവും ആരാധ്യതയും അവനെ അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അത്തരക്കാർക്ക് കാണാൻ കഴിയില്ല. വേദഗ്രന്ഥത്തിലെ മാർഗദർശനമോ പ്രവാചക ജീവിതത്തിലെ മാതൃകയോ അവർക്ക് കാണാനാവില്ല. വിശ്വാസികൾ കാണുന്നതെല്ലാം അവരും കാണുന്നുണ്ട്, പക്ഷേ രണ്ട് കാഴ്ചകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് മറയില്ലാത്ത യഥാർത്ഥ കാഴ്ച, നിഷ്കളങ്കമായത്. മറ്റേത് അഹങ്കാരത്തിൻ്റെ ഇഷാവത്ത് മൂടിയ മങ്ങിയ കാഴ്ച. ഒന്നാമത്തേത് കൃതജ്ഞതയുണ്ടാക്കുന്ന കാഴ്ചയാണെങ്കിൽ രണ്ടാമത്തേത് കൃതജ്ഞതയ്ക്ക് നിമിത്തമാവുന്ന കാഴ്ചയാണ്. ആറാമത്തെ ആയത്തിലെ താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും വിശ്വസിക്കുകയില്ല എന്ന് ഉറപ്പു പറഞ്ഞവർ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വചനത്തിലുള്ളത്. താക്കീതുകളൊന്നും ഫലപ്രദമാകാത്ത അവരുടെ കടുത്ത നിഷേധത്തിന് കാരണം അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും മേലെയുള്ള മുദ്രയാണ്. മുദ്രയടിക്കുന്നത് എല്ലാം കഴിഞ്ഞ ശേഷം അവസാനത്തിലാണ്. അതിലേക്ക് ഇനിയൊന്നും നിറയ്ക്കാൻ കഴിയുകയില്ല. അതിൽ ഇനിയൊന്നും എഴുതി ചേർക്കാനുമാവില്ല. അഹങ്കാരവും നിഷേധവും കൊണ്ട് സ്വന്തം മനസ്സുകൾ നിറച്ചത് അവർ തന്നെയാണ്. കൃതജ്ഞതയാലും ക്രൂരതകളാലും തങ്ങളുടെ ജീവിതം മുഴുവൻ എഴുതി തീർത്തതും അവർ തന്നെ. നിഷേധം അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞപ്പോഴാണ് അള്ളാഹു അവയ്ക്ക് മുദ്ര വെച്ചത്. അല്ലാതെ മുദ്ര വെച്ച കൊണ്ട് അവരെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചതല്ല. അതുകൊണ്ട് തന്നെ അവർ നരകത്തിന് അർഹരാണ്. ഏതൊരു ശിക്ഷയെക്കുറിച്ച മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണോ അവർ സ്വന്തം ഹൃദയങ്ങളിൽ സത്യനിഷേധം നിറച്ചത്, ആ ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. കനത്ത ശിക്ഷയും അവർക്കുള്ളതാണ് എന്ന വചനാന്ത്യം അത്തരം സത്യനിഷേധികൾക്കുള്ള മുന്നറിയിപ്പാണ്. മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞപ്പോഴും ഹൃദയങ്ങൾ, കാഴ്ചകൾ എന്നിങ്ങനെയുള്ള രണ്ട് ബഹുവചന പ്രയോഗങ്ങൾക്കിടയിലുള്ള കേൾവി എന്ന ഏകവചനം ശ്രദ്ധേയമാണ്. മനസ്സിലെത്ര കാര്യങ്ങളും ഒരേ സമയം കുത്തി നിറയ്ക്കാൻ കഴിയും? ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം കാണാൻ കഴിയും? എന്നാൽ ഒരു നേരം ഒരു കാര്യമേ ആർക്കും കേൾക്കാൻ കഴിയൂ. ഒരേ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്ത രീതികൾ ചിന്തിക്കാനാവും. ഒരേ കാര്യത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യത്യസ്ത മാനങ്ങളിൽ നോക്കിക്കാണാനാവും. എന്നാൽ ഒരു കാര്യത്തെ ഒരാൾക്ക് ഒരു രൂപത്തിൽ മാത്രമേ കേൾക്കാനാവൂ. പടച്ചവൻ എത്ര കൃത്യമായാണ് പദങ്ങൾ പ്രയോഗിക്കുന്നതെന്ന് നോക്കൂ. ഖുർആൻ സ്വീകരിച്ച പദക്രമം പോലും അത്ഭുതകരമാണ്. ഗർഭസ്ഥ ശിശു എട്ടാമത്തെ ആഴ്ച മുതൽ അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ അഥവാ ഫീലിംഗ്സ് സുഷുപ്നാഘാതങ്ങളിലൂടെ അറിയാനാരംഭിക്കും. പതിനെട്ടാമത്തെ ആഴ്ച മുതൽ ചെറിയ തോതിൽ കേൾവി ആരംഭിക്കുന്ന അത് പുറം ലോകത്തിലെ കേൾവികളും ഇരുപത്തിനാലാമത്തെ ആഴ്ച മുതൽ അനുഭവിക്കാൻ തുടങ്ങും. ഇരുപത്തിയാറാമത്തെ ആഴ്ച മുതൽ കുഞ്ഞ് കണ്ണു തുറക്കാൻ തുടങ്ങുമെങ്കിലും കാഴ്ച പൂർണ്ണമായി വികസിക്കുന്നതും അനുഭവിക്കാൻ ആരംഭിക്കുന്നതും ജനിച്ചതിന് ശേഷം മാത്രമാണ്. ആദ്യം ഹൃദയങ്ങൾ, പിന്നെ കേൾവി, അതിനുശേഷം കാഴ്ചകൾ. എത്ര അത്ഭുതകരമാണ് ഈ പദക്രമം! പ്രപഞ്ചത്തെയും മനുഷ്യരെയും കുറിച്ച് കൃത്യമായി അറിയുന്നവനും മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന പദക്രമം. ലോകങ്ങളുടെ നാഥനിൽ നിന്ന് അവതീർണമായതാണ് ഈ ഗ്രന്ഥം, സംശയമൊന്നുമില്ല. 32-ാം അധ്യായം 2-ാമത് സൂക്തം.